നമസ്കാരം സുഹൃത്തെ. മീഡിയം വേവ് 340 മീറ്റർ 882 കിലോഹെർട്സിൽ വിശ്വവാണിയുടെ മലയാള പരിപാടികൾ ആരംഭിക്കുകയായി. ദൈവവചനം, അത് തേനിനേക്കാൾ തേൻകട്ടയേക്കാൾ മാധുര്യമുള്ളതാണ്. മനുഷ്യവർഗത്തിനായി ദൈവം നൽകിയ അമൂല്യ സമ്പത്താണിത്. ജീവനും ഭക്തിക്കും വേണ്ടി സൃഷ്ടിതാവായ ദൈവം നൽകിയ ഈ അമൂല്യ നിക്ഷേപത്തിൽ നിന്നും ആത്മീയ ചൈതന്യം നേടുവാൻ ശ്രമിക്കൂ. ജീവസന്ദേശം.
പ്രകാശമേകും പ്രദോഷം വരെയും കൂട്ടിനായി പ്രമോദമേകും സന്ദേശം, പ്രാണനിൽ ജീവസന്ദേശം. പ്രകാശമേകും ജ്ഞാനമായി പ്രദോഷം വരെയും കൂട്ടിനായി പ്രമോദമേകും സന്ദേശം, പ്രാണനിൽ ജീവസന്ദേശം.
ജീവസന്ദേശം, ജീവസന്ദേശം.
ദൈവം താങ്കളെ ആക്കിയിരിക്കുന്ന സ്ഥാനം ഏതാകുന്നു എന്ന ഉറപ്പ് താങ്കൾക്കുണ്ടോ? താങ്കളുടെ ഉത്തരവാദിത്വം വാസ്തവത്തിൽ എന്താകുന്നു എന്ന് അറിയാമോ? അതെത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് ഗ്രഹിച്ചിട്ടുണ്ടോ? ഇന്ന് നാം പ്രധാനമായും ചിന്തിക്കുവാൻ പോകുന്നത് ഈ കാര്യങ്ങളാണ്. പലരും തങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് തൃപ്തരല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചെയ്യേണ്ട ജോലി അവർ വളരെയധികം അവിശ്വസ്തയോടെയാണ് ചെയ്യുന്നത്. ഞാൻ അല്പം അവിശ്വസ്തത കാണിച്ചാലും കുഴപ്പമൊന്നും ഇല്ലെന്ന ചിന്ത മൊത്തത്തിലുള്ള പ്രവർത്തനത്തെ സാരമായി ബാധിക്കും. കുടുംബത്തിൽ സന്തോഷമില്ലാത്തവർ, തങ്ങൾ ചെയ്യുന്ന ജോലിയിൽ, ഓഫീസിൽ, കമ്പനിയിൽ സന്തോഷമില്ലാത്തവർ, തങ്ങളായിരിക്കുന്ന സ്ഥാനം കൊണ്ട് തൃപ്തരല്ലാത്ത അനേകർ സഭയിൽ, ഇത് എപ്പോഴും വളരെയേറെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്ന കാര്യം നാം മറന്നു പോകരുത്. ഒന്നാമത്, ഒരു ദൈവപൈതൽ മനസ്സിലാക്കേണ്ടത് തന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് വാസ്തവത്തിൽ എന്താകുന്നു എന്നതത്രേ. ഞാൻ ഏത് സ്ഥാനത്തായിരിക്കണം, എന്താകുന്നു ദൈവം ആഗ്രഹിക്കുന്നത്? പലരും സ്ഥാനങ്ങൾക്കു വേണ്ടി തള്ളിക്കയറുന്നത് കാണാം. ആരെ തള്ളിയിട്ടാണെങ്കിലും എനിക്ക് മുകളിൽ കയറണമെന്ന ചിന്ത. എന്നാൽ സുഹൃത്തെ, ദൈവവേലയിൽ ആർക്കും ദൈവമാക്കാത്ത സ്ഥാനങ്ങളിലായിരിക്കാനോ ദൈവം നീക്കാതെ നീങ്ങിപ്പോകുവാനോ സാധ്യമല്ല. മനസ്സിലായല്ലോ? ദൈവവേലയിൽ, ദൈവിക ശുശ്രൂഷയിൽ ആർക്കും ദൈവമാക്കാത്ത സ്ഥാനങ്ങളിലായിരിക്കാനോ ദൈവം നീക്കാതെ നീങ്ങിപ്പോകുവാനോ സാധ്യമല്ല. ഒരുപക്ഷെ ശുശ്രൂഷ കൊണ്ട് മടുത്ത ഒരു വ്യക്തിയായിരിക്കും താങ്കൾ. അതിന് യാതൊരു സ്ഥാനവുമില്ല. താങ്കളുടെ മടുപ്പിന് യാതൊരു സ്ഥാനവുമില്ല. കാരണം ദൈവമാക്കാതെ താങ്കൾക്ക് യാതൊന്നുമാകുവാൻ സാധ്യമല്ല. ദൈവ ശുശ്രൂഷ അല്ലെങ്കിൽ മനുഷ്യരാണല്ലോ കൈകാര്യം ചെയ്യുന്നത്. അക്കാര്യമല്ല ഞാൻ പറഞ്ഞത്, ദൈവ ശുശ്രൂഷയുടെ കാര്യമാണ് പറഞ്ഞത്. ഒന്നാമത്, ദൈവം ഒരു ദൈവപൈതലിനെക്കുറിച്ച് അവൻ അല്ലെങ്കിൽ അവൾ ആയിരിക്കുന്ന സ്ഥാനത്ത് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കുവാനാണ് ആവശ്യപ്പെടുന്നത്. നമുക്ക് തന്നിട്ടില്ലാത്തവയുടെ കണക്ക് ദൈവം ഒരിക്കലും നമ്മോട് ചോദിക്കില്ല എന്ന കാര്യം ഞാൻ വീണ്ടും വീണ്ടും പറയട്ടെ. റേഡിയോയിലൂടെ എന്തുകൊണ്ട് നല്ലവണ്ണം പഠിപ്പിച്ചില്ല എന്ന് താങ്കളോട് ചോദിക്കാൻ സാധ്യതയില്ല. എന്നോടേ ചോദിക്കൂ. കാരണം പഠിപ്പിക്കുന്ന ആളിന് വേണ്ടി എന്തുകൊണ്ട് പ്രാർത്ഥിച്ചില്ല എന്ന് താങ്കളോട് ചോദിക്കുമ്പോൾ പഠിപ്പിക്കുവാനുള്ള അവസരം എനിക്കാണ് ലഭിച്ചത്. എന്തുകൊണ്ട് എന്നും ശ്രദ്ധിച്ചില്ല എന്ന് താങ്കളോട് ചോദിച്ചെന്ന് വന്നേക്കാം. താങ്കളെ ഏൽപ്പിച്ചിരിക്കുന്ന കുടുംബത്തിലെ ശുശ്രൂഷ, സ്കൂളിലെ ശുശ്രൂഷ, സഭയിലെ ശുശ്രൂഷകൾ, ഓഫീസിലെ ശുശ്രൂഷകൾ, അതെ, നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളുടെ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണെന്ന്. അത് ഒന്നുമില്ല എന്ന് നമുക്ക് ചിന്തിക്കുവാൻ സാധ്യമല്ല. ചെറിയ ചെറിയ അവസരങ്ങൾ വലിയ വലിയ സാധ്യതകൾ ഉണ്ടാക്കിത്തരുന്നു. ചില നാളുകൾക്ക് മുൻപ് ഒരു പ്രത്യേക പട്ടണത്തിൽ നിന്നും ചില സഹോദരിമാർ എനിക്കൊരു കത്തെഴുതി. അവരെല്ലാം വിവിധ ഓഫീസുകളിൽ പ്രവർത്തിക്കുന്നവരാണ്. എന്നാൽ ഉച്ചയൂണിൻ്റെ സമയത്ത് അവർക്ക് ലഭിക്കുന്ന ഒരു മണിക്കൂർ അവർ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കും. അനേകർ ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നു വരികയും ചെയ്യും. പലർക്കും ആശ്വാസം പകരുന്ന കൂട്ടങ്ങളായി അത് തീർന്നു. വേണമെങ്കിൽ പതിയെ ഊണ് കഴിഞ്ഞ് മറ്റുള്ളവരുടെ കുറ്റവും പറഞ്ഞ് തനിക്കില്ലാത്തതിനെക്കുറിച്ച് പരാതിയും പറഞ്ഞ് സമയം കൊല്ലാമായിരുന്നു. എന്നാൽ ഇവിടെ ഇപ്പോൾ അനേകർക്ക് ആശ്വാസം പകരുന്ന ഒരു കൂട്ടായ്മ. രണ്ട് സ്ഥലങ്ങളിൽ ഞാൻ അതുപോലുള്ള കൂട്ടായ്മകൾ കണ്ടു. ഇപ്പോൾ അനേകം സ്ഥലങ്ങളിൽ അതുപോലെ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രോത്സാഹജനകമാണ്. വളരെയധികം പ്രവർത്തന നിരതരായ പ്രിയപ്പെട്ടവർ കൂടി വന്ന് സന്തോഷിക്കുക മാത്രമല്ല, എല്ലാ മാസവും തങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്നും ഒരു പങ്ക് മാറ്റിവെച്ച് സുവിശേഷ വേലയ്ക്ക് ആളെ അയക്കുന്നു. എത്ര നല്ല മാതൃകയല്ലേ? അതെ, ദൈവത്തിന് എൻ്റെ ജീവിതത്തെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് ഞാൻ പ്രയോജനപ്പെടുവാൻ ആരംഭിക്കുന്നത്. ഞാനത് വീണ്ടും പറയട്ടെ, എൻ്റെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് ഞാൻ പ്രയോജനപ്പെടുവാൻ ആരംഭിക്കുന്നത്, ഫലം പുറപ്പെടുവിക്കുവാൻ ആരംഭിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് ഇന്നത്തെ പഠനത്തിലൂടെ നമുക്ക് അല്പം വിശദമായി ചിന്തിക്കണം. സംഖ്യാപുസ്തകമാകുന്നുവല്ലോ ഈ ദിവസങ്ങളിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 3-ാം അധ്യായം വരെ നാം ഇന്നലെ പഠിച്ചു കഴിഞ്ഞു. സീനായ് മരുഭൂമിയിൽ പാളയമടിച്ചിരിക്കുന്ന ഇസ്രായേൽ ജാതിയിലെ ചില ക്രമീകരണങ്ങളും അവരിൽ ചിലരെ പ്രത്യേക ജോലികൾക്കായി വേർതിരിക്കുന്നതും മറ്റുമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിലെ കടിഞ്ഞൂലുകളുടെ കണക്കെടുത്ത് ലേവി ഗോത്രത്തെ അഹ്റോന്റെ കൂടെ ശുശ്രൂഷ ചെയ്യുവാൻ തിരഞ്ഞെടുത്തു. ലേവി ഗോത്രത്തിലെ 3 കുടുംബങ്ങൾക്കും സമാഗമന കൂടാരത്തിൽ പ്രത്യേകം ശുശ്രൂഷകൾ ചെയ്യുവാനുണ്ടായിരുന്നു. ആരാണ് ശുശ്രൂഷ ചെയ്യേണ്ടത്? അവരുടെ ശുശ്രൂഷയുടെ ക്രമമെന്താണ്? ശുശ്രൂഷിക്കുന്നവർ ഗോത്രത്തിൽ എത്ര പേരുണ്ടായിരുന്നു? ഈ കാര്യങ്ങൾ നാം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു. ആരാണ് ശുശ്രൂഷ ചെയ്യേണ്ടത്? 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. യഹോവ പിന്നെയും മോശയോടും അഹറോനോടും അരുളി ചെയ്തത്, ലേവ്യരിൽ വെച്ച് കെഹാത്യരിൽ 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ളവരായി സമാഗമന കൂടാരത്തിൽ വേല ചെയ്യുവാൻ സേവയിൽ പ്രവേശിക്കുന്ന എല്ലാവരെയും കുടുംബം കുടുംബമായും കുലം കുലമായും എണ്ണി തുക എടുപ്പീൻ. ലേവ്യർ ശുശ്രൂഷ ചെയ്യേണ്ടുന്ന ജീവിത കാലയളവ് 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെയായിരുന്നു. ഇനിയും അവരുടെ ശുശ്രൂഷയുടെ രീതി നമുക്കൊന്ന് നോക്കാം. 4-ാം അധ്യായത്തിന്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നോക്കിക്കാട്ടെ. സമാഗമന കൂടാരത്തിൽ അതിവിശുദ്ധ കാര്യങ്ങളെ സംബന്ധിച്ച് കെഹാത്യരുടെ വേല എന്തെന്നാൽ, പാളയം യാത്ര പുറപ്പെടുമ്പോൾ അഹ്റോനും പുത്രന്മാരും വന്ന് തിരശീല ഇറക്കി അതുകൊണ്ട് സാക്ഷ്യപ്പെട്ടകം മൂടണം. തഹശുതോൽ കൊണ്ടുള്ള മൂടി അതിന്മേലിട്ട് അതിനു മീതെ നീലശീല വിരിച്ച് തണ്ട് ചെലുത്തണം. ഇനിയും 15-ാം വാക്യം നോക്കിക്കേ. പാളയം യാത്ര പുറപ്പെടുമ്പോൾ അഹ്റോനും പുത്രന്മാരും വിശുദ്ധ മന്ദിരവും വിശുദ്ധ മന്ദിരത്തിലെ ഉപകരണങ്ങളൊക്കെയും മൂടി തീർന്ന ശേഷം കെഹാത്യർ ചുമപ്പാൻ വരേണം. എന്നാൽ അവർ മരിക്കാതിരിക്കേണ്ടതിന് വിശുദ്ധമായതൊന്നും തുടരുത്. സമാഗമന കൂടാരത്തിൽ കെഹാത്യരുടെ ചുമട് ഇവ തന്നെ. അതിവിശുദ്ധ സ്ഥലത്തെ ഉപകരണങ്ങളായ പെട്ടകവും കൃപാസനവും കണ്ടിട്ടുള്ളവർ അഹ്റോനും അവന്റെ പുത്രന്മാരും മാത്രമാണ്. കെഹാത്യർ അവയെ ചുമക്കുവാൻ വരുന്നതിനു മുൻപ് അഹ്റോനും പുത്രന്മാരും ഈ ഉപകരണങ്ങൾ സൂക്ഷ്മമായി പൊതിഞ്ഞുവെക്കും. 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ നോക്കിക്കെ. സേവ ചെയ്യുന്നതിലും ചുമടെടുക്കുന്നതിലും ഗർശോന്യ കുടുംബങ്ങൾക്കുള്ള വേല എന്തെന്നാൽ, തിരുനിവാസത്തിന്റെ തിരശീല, സമാഗമന കൂടാരം അതിന്റെ മൂടുവിരി, തഹശുതോൽ കൊണ്ട് അതിന്മേലുള്ള പുറമൂടി, സമാഗമന കൂടാരത്തിന്റെ വാതിലിനുള്ള മറശീല, പ്രാകാരത്തിന്റെ മറശീല, തിരുനിവാസത്തിനും യാഗപീഠത്തിനും ചുറ്റുമുള്ള പ്രാകാരത്തിന്റെ വാതിലിനുള്ള മറശീല, അവയുടെ കയറ് എന്നിവയും അവയുടെ ഉപയോഗത്തിനുള്ള ഉപകരണങ്ങളൊക്കെയും അവർ ചുമക്കണം. അവയെ സംബന്ധിച്ച് ചെയ്യുവാനുള്ള വേലയൊക്കെയും അവർ ചെയ്യണം. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഗർശോന്യ കുടുംബത്തിന്റെ ചുമതലയാണ്. ഇനിയും 29-ഉം 30-ഉം 31-ഉം 32-ഉം വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നത് മെരാരിയരെയും കുലം കുലമായും കുടുംബം കുടുംബമായി വേണ്ടണം. 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെ സമാഗമന കൂടാരത്തിലെ വേല ചെയ്യുവാൻ സേവയിൽ പ്രവേശിക്കുന്ന എല്ലാവരെയും നീ എണ്ണണം. സമാഗമന കൂടാരത്തിൽ അവർക്കുള്ള എല്ലാ വേലയുടെയും മുറയ്ക്ക് അവർ എടുക്കേണ്ടുന്ന ചുമടെന്തെന്നാൽ തിരുനിവാസത്തിന്റെ പലക, അന്താഴം, തൂൺ, ചുവട്, ചുറ്റുമുള്ള പ്രാകാരത്തിന്റെ തൂൺ, ചുവട്, കുറ്റി, കയർ എന്നിവയും അവയുടെ ഉപകരണങ്ങളൊക്കെയും അവ സംബന്ധിച്ചുള്ള എല്ലാ വേലയും തന്നെ അവർ എടുക്കേണ്ടുന്ന ഉപകരണങ്ങൾ നിങ്ങൾ പേർ വിവരമായി അവരെ ഏൽപ്പിക്കണം. ഭാരമേറിയ തൂണുകൾ, പലകകൾ മുതലായവ മെരാരിയരാണ് ചുമക്കുന്നത്. കെഹാത്യർ ഉപകരണങ്ങൾ ചുമന്നിരുന്നു. ഗർശൂന്യർക്ക് തിരശീല, മൂടുവിരി, ചരട് മുതലായ ഭാരം കുറഞ്ഞ വസ്തുക്കളാണ് ചുമക്കുവാനുണ്ടായിരുന്നത്. എപ്രകാരമാണ് ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ യാത്ര പുറപ്പെട്ടിരുന്നത് എന്ന കാര്യം ഭാവനയിൽ നമുക്കൊന്ന് കാണുവാൻ കഴിയും. രാവിലെ സമയത്ത് മോശയും അഹ്റോനും സമാഗമന കൂടാരത്തിന് പുറത്തു വരുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് നിർദ്ദേശങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. മൂപ്പന്മാരെ വിളിച്ചുകൂട്ടി ഇന്ന് നാം പുറപ്പെടണമോ വേണ്ടായോ എന്ന് തീരുമാനമെടുക്കേണ്ട ആവശ്യവും അവർക്ക് ഇല്ലായിരുന്നു. മേഘസ്തംഭം കൂടാരത്തിൽ നിന്ന് ഉയർന്നുവോ എന്ന് അവർ നോക്കുമായിരുന്നു. മേഘസ്തംഭം ഉയർന്നിട്ടുണ്ടെങ്കിൽ അവർ യാത്ര പുറപ്പെടണം എന്നാണ് അർത്ഥമാക്കിയിരുന്നത്. മേഘസ്തംഭം ഉയർന്നിട്ടില്ല എങ്കിൽ ആ ദിവസം അവർ കൂടാരത്തിൽ താമസിക്കണമെന്നുമായിരുന്നു അർത്ഥം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയിരുന്ന നടത്തിപ്പിനെ കണ്ട് അനുഗമിക്കുക മാത്രമേ മോശയും അഹ്റോനും ചെയ്യേണ്ടിയിരുന്നുള്ളൂ. മേഘസ്തംഭം ദൈവത്തിന്റെ ആത്മാവിന്റെ ചിഹ്നമായിരുന്നു. അതെ, ഇന്നൊരു ദൈവപൈതല പ്രകാരം നടത്തപ്പെടേണ്ടവനാണ്, നടത്തപ്പെടേണ്ടവളാണ്. ഇന്ന് ദൃശ്യമായൊരു മേഘസ്തംഭം നാം കാണുന്നില്ലെങ്കിലും അതെ, ദൈവാത്മാവിനാലാണ് നാമും നടത്തപ്പെടേണ്ടത്. റോമലേഖനം 8:14 വാക്യത്തിൽ ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ദൈവമക്കളെ നടത്തുവാൻ ദൈവത്തിന്റെ ആത്മാവ് താൽപ്പര്യപ്പെടുന്നു. മേഘസ്തംഭം ഉയർന്നു കഴിയുമ്പോൾ ഉടനെ തന്നെ അഹ്റോനും അവന്റെ പുത്രന്മാരും വിശുദ്ധ സ്ഥലത്ത് കടന്ന് ആദ്യം തിരശീലയ്ക്കരികെ ചെല്ലുന്നു. തിരശീലയ്ക്ക് മറുവശത്തായി അതിവിശുദ്ധ സ്ഥലത്ത് പെട്ടകവും കൃപാസനവും ഉണ്ടായിരുന്നു എന്ന വസ്തുത ഓർക്കുന്നുണ്ടല്ലോ. പെട്ടകവും കൃപാസനവും പിൻഭിത്തിക്ക് എതിരെയല്ല, തിരശീലയ്ക്കെതിരെ വെച്ചിരിക്കുന്നു എന്ന് ചിന്തിക്കാവുന്നതാണ്. മനസ്സിലായല്ലോ. അതായത് മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്ത് ചെന്ന് നേരെ തിരിഞ്ഞ് കിഴക്കോട്ട് മുഖം തിരിച്ച് കൃപാസനത്തിന്മേൽ രക്തം തളിച്ചിരുന്നു എന്നർത്ഥം. ആണ്ടിലൊരിക്കൽ മാത്രമാണ് മഹാപുരോഹിതൻ അപ്രകാരം ചെയ്തിരുന്നത്. യാത്ര തുടരുന്ന ദിവസം അവർ തിരശീലയ്ക്കപ്പുറം കടക്കയില്ല. മഹാപുരോഹിതൻ തിരശീല താഴ്ത്തിയിടുകയും കൃപാസനത്തിന്മേലും പെട്ടകത്തിന്മേലും മൂടുവിരിയിടുകയും ചെയ്യുന്നു. അതിന് ചുറ്റും വിരികളും പുറത്തെ മറശീലയും ഇട്ട് പൊതിഞ്ഞു വെക്കുന്നു. ഉപകരണങ്ങളെല്ലാം പൊതിഞ്ഞ് മൂടിക്കഴിയുമ്പോൾ അവസാനം കെഹാത്യർക്ക് കടന്നു വരുവാൻ അനുവാദം കൊടുക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട പ്രവർത്തനമാകുന്നു. ഇത് വീണ്ടും വീണ്ടും വായിച്ച് നാം ചിന്തിക്കുന്നത്, ഇവിടെ ഒരു വിശദീകരണത്തിന്റെ ആവശ്യമില്ല, നാം തന്നെ ചിന്തിച്ചാൽ നമുക്കിത് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇത് നമ്മുടെ ഭാവനയിൽ ഒന്ന് കൊണ്ടുവരിക ചെയ്യുമ്പോൾ വലിയ പാഠങ്ങൾ നമുക്കിതിൽ നിന്നും പഠിക്കുവാൻ സാധിക്കും. എല്ലാ ഉപകരണങ്ങളുടെയും വളയത്തിൽ ചെലുത്താനുള്ള തണ്ടുകൾ ഉണ്ടായിരുന്നു. എല്ലാ ഉപകരണങ്ങൾക്കും ഉണ്ടായിരുന്നു. കെഹാത്യർ വന്ന് തണ്ടിന്മേൽ ഉപകരണങ്ങൾ പൊക്കി ചുമന്നുകൊണ്ട് പോകുന്നു. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ മുൻപിൽ വന്ന് മേഘസ്തംഭം തങ്ങളെ നടത്തേണ്ടതിനായി കാത്തു നിൽക്കുന്നു. പിന്നീടൊരു അധ്യായത്തിൽ മുൻപോട്ട് പോകുമ്പോൾ ഇനിയും അവരുടെ നടപ്പിന്റെ ക്രമത്തെക്കുറിച്ച് നമുക്ക് കാണാവുന്നത് അത്രേ. സന്ധ്യയാകുമ്പോൾ അവർ ഒരു പുതിയ സ്ഥലത്ത് കൂടാരമടിക്കുന്നത് കാണുവാൻ കൗതുകം തോന്നുന്ന വസ്തുതയാണ്. താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഓരോ വ്യക്തിയും അറിഞ്ഞിരുന്നു. പകലത്തെ യാത്രയിൽ ഓരോരുത്തരും സമാഗമന കൂടാരത്തിന് പ്രത്യേകമായ ഓരോ ഭാഗങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുകയായിരുന്നു. പാളയമടിക്കുമ്പോൾ ഒന്നാമത് നിലത്ത് വെക്കുന്നത് പെട്ടകമായിരുന്നു. അതിനെ കേന്ദ്രീകരിച്ചാണ്, ഗൗരവത്തിൽ പറഞ്ഞാൽ അതിന്റെ ചുറ്റുമാണ് ബാക്കി മുഴുവൻ ക്രമീകരിച്ചിരുന്നത്. മറ്റുപകരണങ്ങൾ ചുമക്കുന്ന കെഹാത്യർ പെട്ടകം വെച്ചിരിക്കുന്നതിനനുസരിച്ച് ആ ഉപകരണങ്ങൾ താഴ്ത്തി വെച്ചിട്ട് അവയ്ക്ക് ചുറ്റും പലകകളും മറയും നിർത്തുന്നു. എത്ര ചിട്ടയോടെയാണ് ഓരോ കാര്യങ്ങളും ചെയ്തിരുന്നത് എന്ന് ശ്രദ്ധിക്കുക. ഉപകരണങ്ങൾ ആദ്യം വെക്കുന്നു എന്നർത്ഥം. ഇന്ന് നാം അപ്രകാരമല്ല വീടുണ്ടാക്കുന്നില്ലേ? എന്നാൽ ഇത് യാത്രയ്ക്ക് അനുയോജ്യമായ രീതിയിൽ രൂപകൽപ്പന ചെയ്ത് ഉണ്ടാക്കിയതാണെന്ന വസ്തുത നാം ഓർത്തിരിക്കേണ്ടതാണ്. ഓരോ വ്യക്തിക്കും തന്റേതായ ചുമതലകൾ ഉണ്ടായിരുന്നു. പാളയം പെട്ടെന്ന് ഉയർത്തിയിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 15 മിനിറ്റിനുള്ളിൽ അവർ കൂടാരം ഉയർത്തി നിർത്തുന്ന ജോലി തീർത്തിട്ട് വിശ്രമിക്കുകയും സമാഗമന കൂടാരം ഉപയോഗപ്രദമായി തീരുകയും ചെയ്തിരുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇസ്രായേൽ മക്കൾ പാളയത്തിൽ വരുമ്പോൾ കെഹാത്യർ ഉപകരണങ്ങൾ താഴ്ത്തിവെക്കും. അനന്തരം മെരാരിയർ പലകകളും തൂണുകളും കൊണ്ടുവന്ന് തങ്ങളുടെ ഭാഗം ചെയ്തു തീർക്കും. അതിനുശേഷം ഗർശോന്യർ മൂടികളിടും. അവസാനം മഹാപുരോഹിതൻ തിരശീലയെടുത്ത് തൂക്കിയിടും. ഇസ്രായേലിയർ പാളയമടിക്കുന്നത് കാണുവാൻ എത്ര രസമായിരുന്നില്ലേ! 40 വർഷക്കാലത്തെ പരിശീലനം അവരെ നല്ല വിദഗ്ധ ജോലിക്കാരാക്കിയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഓരോ ലേവിനും തൻ്റെ വേലയുണ്ടായിരുന്നതുപോലെ ഓരോ വിശ്വാസിക്കും, അതെ ഓരോ ദൈവവൈതലിനും ഓരോ വരം, അതെ അവൻ ചെയ്യേണ്ടതായ ഓരോ വേലയുണ്ട്. ദൈവം ആഗ്രഹിക്കുന്നത് ചെയ്യുമ്പോൾ ദൈവം താങ്കൾക്ക് പ്രതിഫലം തരും എന്ന കാര്യത്തിൽ സംശയമില്ല. നാം തിരഞ്ഞെടുക്കുന്ന വേല, ദൈവം നമുക്ക് തന്നിരിക്കുന്ന വരം പ്രയോഗത്തിൽ വരുത്തുന്ന വിധത്തിൽ നാം പ്രവർത്തിക്കണം. എനിക്കെന്തെങ്കിലും താല്പര്യം തോന്നിയതുകൊണ്ട് ഇതൊക്കെ ദൈവം തന്നതാകുന്നു എന്ന് പറയുന്നതിനേക്കാൾ ഉപരി, ദൈവം നമ്മെ നയിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥനയോടെ അവിടുത്തെ സന്നിധിയിൽ നാം കാത്തിരിക്കണം. ആരുടെയും പ്രവർത്തനം അപ്രധാനമല്ല. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒരു വസ്തുത, നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും നമുക്ക് കൂടിയ ജോലിയും കുറഞ്ഞ ജോലിയും എന്നൊന്നുണ്ട്. 10,000 അഭിനന്ദിക്കുന്ന ഏതെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അത് കൂടിയ ജോലി. റേഡിയോയിലൂടെ വളരെയേറെ ആളുകളോട് ഒരേ സമയം പ്രസംഗിക്കുവാൻ സാധിക്കുന്നത് കൊണ്ട് എൻ്റെ ജോലി കൂടുതലും, ഏതെങ്കിലും ഒരു തെരുവിൻ്റെ മൂലയിൽ നിന്നുകൊണ്ട് ആരും ശ്രദ്ധിക്കാത്ത അവസ്ഥയിൽ പോലും ദൈവജനം വിളിച്ചു പറയുന്ന വേറൊരാളുടെ ജോലി കുറഞ്ഞ ജോലിയുമെന്ന് ദൈവം ഒരിക്കലും ചിന്തിക്കില്ല. എനിക്ക് ഇങ്ങനൊരവസരം ലഭിച്ചതുകൊണ്ട് എന്നോട് കൂടുതൽ കണക്ക് ചോദിക്കും, അതുമാത്രമാണ് ഞാൻ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശ്വസ്തയോടെ മുൻപോട്ട് പോകണം. ദൈവം ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് നാം എല്ലാം വളരെ പ്രധാനപ്പെട്ടവരാണ്. ഒരുപക്ഷെ താങ്കളെ ആക്കിയിരിക്കുന്നത് പ്രസംഗിക്കുവാനല്ലായിരിക്കാം, പ്രസംഗം കേൾക്കുന്നതിനായി മറ്റുള്ളവരെ കൂട്ടിവരുത്തുവാനായിരിക്കാം. ഒരുപക്ഷെ താങ്കളെ ആക്കിയിരിക്കുന്നത് ഒരു വലിയ സഭയുടെ ചുമതലയും തന്നുകൊണ്ടായിരിക്കില്ല. ആ പള്ളി തുറന്ന് ബെഞ്ചൊക്കെ ഒന്ന് തുടച്ച് എല്ലാവരും വരുമ്പോഴേക്കും ഭംഗിയാക്കിയിടുവാനായിരിക്കും താങ്കളെ വിളിച്ചിരിക്കുന്നത്. താങ്കളെ ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തനായിരിക്കാൻ, വിശ്വസ്തയായിരിക്കാൻ മാത്രമാണ് ദൈവം ആവശ്യപ്പെടുന്നത്. ഈ സമാഗമന കൂടാരത്തിൻ്റെ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ തന്നെ ഒന്ന് നാം പരിശോധിച്ചാലും അവരിൽ ഒരാൾ, അതായത് കൂടാരത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് മൂലയ്ക്കുള്ള കുറ്റി ചുമക്കുന്ന പ്രിയ സഹോദരൻ നാളുകളായി ആകെ നിരാശയിലാണ് എന്നിരിക്കട്ടെ. തൻ്റെ ജോലിയിൽ തനിക്കൊരു ഉത്സാഹവുമില്ല. ഒരു ദിവസം അവൻ കുറ്റി തറയ്ക്കുമ്പോൾ തന്നോട് തന്നെ ഇപ്രകാരം പറഞ്ഞെന്നിരിക്കട്ടെ, വേറെ ആരോടെങ്കിലും പറഞ്ഞാൽ കേൾക്കാൻ ആളില്ലല്ലോ, ഇവൻ്റെ പണി അത്ര അപ്രധാനമാണല്ലോ. അവൻ തന്നോട് തന്നെ പറയുകയാണ്, ഞാൻ ആകെ മടുത്തു, ഈ പണി ഒരു രസവുമില്ലാത്തതാണല്ലോ. കഴിഞ്ഞ 20 വർഷമായി ഞാൻ ഈ കുറ്റി ചുമക്കുകയാണ്. ഒരു ഉദ്യോഗ കയറ്റം പോലും എനിക്ക് ലഭിച്ചിട്ടില്ല. ഈ അഹ്റോനും മോശയും അവരെന്ത് പണിയാണ് കാണിക്കുന്നത്! ഒരേ പണി, എന്തൊരു വിരസത! രാവിലെ ഇവിടെ വന്ന് കുറ്റിയൂരി തോളിൽ വെച്ച് എൻ്റെ കുടുംബത്തോടൊപ്പം അതും ഞാൻ കൊണ്ടു നടക്കണം. എന്തൊരു തലവേദന! എന്നാൽ ആരും അത് അറിയുന്നുമില്ല. എല്ലാവരും പറയുന്നത് അവരുടെ പണിയാണ് കൂടുതൽ പ്രയാസമെന്നത്രേ, കൂടുതൽ പ്രധാനപ്പെട്ടതെന്നത്രേ. എൻ്റെ ജോലി എത്രമാത്രം ബുദ്ധിമുട്ടുള്ളതാണെന്ന് ആരും അറിയുന്നില്ല. ഈ 20 വർഷമായിട്ടും എന്നെ വിളിച്ച് എനിക്കൊരു പാരിതോഷികം തരുമോ, എന്നെ ഒന്ന് അഭിനന്ദിക്കുകയോ പോലും ചെയ്തിട്ടില്ല. മോശ, എന്നെ വിളിച്ചൊരു മെഡൽ തരേണ്ടതായിരുന്നില്ലേ? അത് ചെയ്തില്ല. ഞാനായിട്ടാ ഈ 20 വർഷമായിട്ടും ഇതിനകത്ത് ഇങ്ങനെ നിൽക്കുന്നത്. മടുത്തു, ഞാനാകെ മടുത്തു. ഇനിയും ഇത് ചെയ്യാൻ ഞാൻ പോകുന്നില്ല. അല്ലെങ്കിൽ തന്നെ ആ ഒരു കുറ്റി അവിടെ ഇല്ലെങ്കിൽ എന്ത് വരാനാണ്? 4 ചുറ്റിനും കുറ്റിയാണ്. ഈ പ്രാവശ്യം ഞാൻ പണി വിട്ടു, ആരോടും പറയാൻ പോകുന്നില്ല, ഏതായാലും കുറ്റിയടിക്കുന്നില്ല. ഒരു പ്രഭാതത്തിൽ കൂടാരമെടുക്കുന്ന സമയത്ത് ഈ പറഞ്ഞ വ്യക്തിയുടെ കുറ്റി ഊരുവാൻ പ്രയാസമായിരുന്നു. കുറേ ശ്രമിച്ചിട്ട് അവൻ അത് അവിടെ തന്നെ ഉപേക്ഷിച്ചു. അവൻ ചിന്തിച്ചു, ഓ, ആരും അത് അത്ര കാര്യമാക്കില്ല, എന്റെ പണി അത്ര പ്രധാനപ്പെട്ടതൊന്നുമല്ലോ. ഓ, ഒരു കൂടാരക്കുറ്റി കൊണ്ടുപോയി നടക്കണം, ഈ പ്രാവശ്യം അതവിടെ കിടക്കട്ടെ, പോട്ടെ. വൈകുന്നേരം ഉണ്ടാകുന്ന പ്രശ്നത്തെക്കുറിച്ച് താങ്കൾക്ക് ഊഹിക്കാമോ സുഹൃത്തെ? അവർ സമാഗമന കൂടാരം അടിക്കുമ്പോൾ, അത് അടിക്കുവാൻ അവർ ആരംഭിക്കുമ്പോൾ, വടക്ക് പടിഞ്ഞാറ് മൂലയ്ക്കുള്ള കുറ്റി അവിടെയില്ല. കൂടാരം അടിക്കുവാൻ സാധിക്കുന്നില്ല. അത് അവർ മോശം അറിയിക്കും. തുടർന്നവർ ആ മനുഷ്യനെ അന്വേഷിക്കും. അതെ, അത് ചുമക്കേണ്ട ചുമതലയുണ്ടായിരുന്ന മനുഷ്യനെ. മോശ അവനെ വിളിച്ച് അവനോട് അന്വേഷിക്കും, കൂടാരത്തിന്റെ വടക്ക് പടിഞ്ഞാറ് മൂലയിലെ കുറ്റി എവിടെയാണ്? അതിനാ മനുഷ്യന്റെ മറുപടി നിങ്ങൾക്ക് ഊഹിക്കാമോ? ആ, അത് ഞാൻ കഴിഞ്ഞ സ്ഥലത്തു നിന്നും ഊരിയില്ല, അവിടെയുണ്ടായിരിക്കും. എന്തുകൊണ്ടങ്ങനെ ചെയ്തെന്ന് മോശ തീർച്ചയായും ചോദിക്കും. അതിന് അവന്റെ ഉത്തരം ഇപ്രകാരമായിരിക്കും, എന്റെ പണി അത്ര പ്രധാനപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാനില്ലെങ്കിലും കാര്യം നടക്കുമല്ലോ. മോശയുടെ മറുപടി ഇപ്രകാരമായിരിക്കും, നിന്റെ ജോലി പ്രധാനപ്പെട്ടതല്ലെന്നോ? അതില്ലാതെ കൂടാരം ഉയർത്തുവാൻ സാധ്യമല്ല സുഹൃത്തെ. നിന്റെ ഉത്തരവാദിത്ത കുറവുകൊണ്ടാണ് മറ്റെല്ലാവരും മെനക്കെടുവാൻ ഇടയാകുന്നത്. അതുകൊണ്ട് ആ കുറ്റിയടിക്കേണ്ട സ്ഥാനത്ത് രാത്രി മുഴുവൻ ഇരുന്ന് നീ ആ വശത്തെ കയർ വലിച്ചു പിടിച്ചുകൊള്ളുക. നിന്റെ ജോലിയിൽ നീ വീഴ്ച വരുത്തിയിരിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നാം എത്രയെത്ര പ്രാവശ്യം ഇതുപോലെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ വീഴ്ച വരുത്തിയിരിക്കുന്നു. ദൈവം നമ്മെ ശിക്ഷിക്കാത്തതല്ലേ കൂടുതൽ നിരുത്തരവാദിത്വപരമായി ഇടപെടുവാൻ കാരണം? ഇന്ന് ദൈവശുശ്രൂഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചെയ്യുന്നത് ആരാകുന്നു എന്ന് നിശ്ചയിക്കുന്നത് ആരാണ് സുഹൃത്തെ? മറക്കരുത്, നാം ചിന്തിക്കുന്നവരൊന്നും ആയിരിക്കില്ല അത് തീരുമാനിക്കുന്നത്. ഒരുപക്ഷെ ഏറ്റവും ആദരണീയമായ ജോലി ചെയ്യുന്നത് നാം ചിന്തിക്കുന്ന പലരുമായിരിക്കില്ല. ഞാൻ ഓർപ്പിച്ചല്ലോ, ഓടി നടന്ന ആയിരങ്ങളോട് പ്രസംഗിക്കുന്നതിനേക്കാൾ ഒരുപക്ഷെ ദൈവം മാനിക്കുന്നത് ആരോരും അറിയാത്ത ഒരു കുഗ്രാമത്തിലെ ചെറിയ സൺഡേ സ്കൂളിലെ രണ്ട് കുട്ടികൾ മാത്രമുള്ള ക്ലാസ്സിൽ വിശ്വസ്തയോടെ പഠിപ്പിക്കുന്ന പാവപ്പെട്ട, അതെ, അഞ്ചാം ക്ലാസ് പോലും പാസ്സാകാത്ത ആ വ്യക്തിയായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഉദാഹരണത്തിൽ തന്നെ കണ്ട ആ മനുഷ്യൻ 20 വർഷങ്ങളായി വിശ്വസ്തയോടെ അവന്റെ പണി ചെയ്തു. അന്നൊന്നും ആരും അറിഞ്ഞില്ല എന്നവൻ ചിന്തിച്ചു. എന്നാൽ ഒരു ദിവസം അവനാകെ തലതിരിഞ്ഞു. അത് പാളയത്തെ മുഴുവൻ, പ്രത്യേകിച്ചും പാളയത്തിന്റെ കേന്ദ്ര ബിന്ദുവായിരുന്ന സമാഗമന കൂടാരത്തിന്റെ പണിയെ എത്രമാത്രം ബാധിച്ചു എന്നോർക്കണം. അത് ലക്ഷക്കണക്കിന് ആളുകളുടെ ആരാധനാജീവിതത്തെ ബാധിക്കുന്നതായി. ഓ, നമ്മുടെ അവിശ്വസ്തത എത്രമാത്രം വലിയ കുഴപ്പങ്ങളുണ്ടാക്കും. തങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷ അത്ര പ്രസക്തമായതല്ല എന്ന് എത്ര ദൈവമക്കളാണ് ചിന്തിക്കുന്നതെന്നറിയാമോ? അതെ, പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കൾ എത്രയധികം ചെയ്തു എന്ന് നോക്കിയല്ല ദൈവം താങ്കൾക്ക് പ്രതിഫലം തരുവാൻ പോകുന്നത്. പിന്നെയോ, അവിടുന്ന് താങ്കളെ എന്തൊരു ശുശ്രൂഷ ഏൽപ്പിച്ചോ അത് നിർവഹിക്കുന്നതിലെ വിശ്വസ്തത നോക്കിയാണ് ദൈവം മാനിക്കുന്നത്. ആ വടക്ക് പടിഞ്ഞാറെ കുറ്റി ചുമക്കുവാനാണ് താങ്കളോട് പറഞ്ഞിട്ടുള്ളതെങ്കിൽ അതെടുക്കുവാൻ ഇന്ന് മറക്കരുത്. താങ്കളുടെ വീട്ടിലെ ചെറിയ ചെറിയ ജോലികൾ ചെയ്യുവാനാകുന്നു താങ്കളെ ആക്കിയിരിക്കുന്നതെങ്കിൽ വിശ്വസ്തയോടെ ചെയ്യൂ. താങ്കൾക്ക് ദൈവം നൽകിയിരിക്കുന്ന ജോലി ദൈവത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് അവഗണിക്കുന്നത് ദൈവത്തെ അവഗണിക്കുന്നതിന് തുല്യമാണ്. കഞ്ഞിവെക്കുവാനാണ് ആക്കിയിരിക്കുന്നതെങ്കിൽ നല്ലതുപോലെ വെക്കൂ. സ്കൂളിൽ പഠിപ്പിക്കുവാനാക്കിയിരിക്കുന്നുവെങ്കിൽ നല്ലതുപോലെ തയ്യാർ ചെയ്ത് പഠിപ്പിക്കൂ. പ്രസംഗിക്കുവാനാക്കിയിരിക്കുന്നുവെങ്കിൽ നല്ലതുപോലെ പ്രസംഗിക്കൂ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാക്കിയിരിക്കുന്നുവെങ്കിൽ സമയം ചെലവഴിച്ച് പ്രാർത്ഥിക്കൂ. അതൊരിക്കലും അവഗണിക്കരുത്. പ്രിയ കർത്താവേ, ഞങ്ങളെ ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ വിശ്വസ്തയോടുകൂടെ ആയിരിക്കാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ അതിന് കൊടുക്കേണ്ട വില കൊടുക്കാതെ അവിശ്വസ്തരായി തീർന്നത് ഞങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവേ, ഇന്ന് പകൽക്കാലം അല്ല, ഞങ്ങളുടെ ആയുസ്സിൻ്റെ ശേഷിക്കുന്ന ഓരോ ദിവസവും വിശ്വസ്തത ഒട്ടും കുറയാതെ മുൻപോട്ട് പോകുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.
സർവേശ്വരാനിൻ സന്നിധിയിൽ വന്നിടുന്നി സമയം, സർവേശ്വരാനിൻ സന്നിധിയിൽ വന്നിടുന്നി സമയം, സർവവും നിനക്കായി സമർപ്പിക്കുന്നേ നിൻഹിതം നിറവേറ്റുവാൻ. സർവവും നിനക്കായി സമർപ്പിക്കുന്നേ നിൻഹിതം നിറവേറ്റുവാ. സർവേശ്വരാനി സന്നിധിയിൽ വന്നിടുന്നി സമയം. സമർപ്പിച്ചിടുന്നു എൻ കൈകൾ, സമർപ്പിച്ചിടുന്നു എൻ കാലുകൾ, സമർപ്പിച്ചിടുന്നു എൻ കൈകൾ, സമർപ്പിച്ചിടുന്നു എൻ കാലുകൾ, സമർപ്പിച്ചിടുന്നു എൻ ദേഹിദേഹം.
ഈ പ്രഭാതത്തിൽ അല്പസമയം നമുക്ക് ഒരുമിച്ച് ദൈവവചനം ചിന്തിക്കുവാൻ അവസരം ലഭിച്ചുവല്ലോ. ഇന്നത്തെ ദിവസത്തിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കുവാനും ചിന്തിക്കുവാനും തയ്യാറാകുക. നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങൾക്ക് എഴുതുക. പ്രാർത്ഥനാ വിഷയങ്ങളും ദയവായി ഞങ്ങളെ അറിയിക്കുക. ഈ പരിപാടികൾ കേൾക്കുവാൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും.
കത്തെഴുതേണ്ട വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. വിലാസം വീണ്ടും ശ്രദ്ധിച്ചാലും: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം.
ജീവസന്ദേശം.